ഒന്ന് യോഹന്നാൻ അദ്ധ്യായം 3. പിതാവ് നമ്മെ ഏറെ സ്നേഹിച്ചു. അവന്റെ സ്വന്തം മക്കളെന്നു നമ്മെ വിളിച്ചതിൽ നിന്നും അത് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവമക്കളാണ്. ലോകത്തിലെ ജനങ്ങൾക്ക് ദൈവത്തെ അറിയാത്തതുകൊണ്ട് നാം ദൈവമക്കളാണെന്നത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇല്ല. പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ നാം ദൈവമക്കളാണ്. ഭാവിയിൽ നാം എന്തായിരിക്കും എന്ന് ഇന്നുവരെ നമ്മെ കാണിച്ചിട്ടില്ല. എന്നാൽ ക്രിസ്തു വരുമ്പോൾ നാം അവനെപ്പോലായിരിക്കും എന്ന് നാം അറിയുന്നു. അവൻ യഥാർത്ഥത്തിൽ എങ്ങനെയോ അങ്ങനെ തന്നെ നാം അവനെ കാണും. ക്രിസ്തു പരിശുദ്ധനാണ്. ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ളവർ എല്ലാവരും ക്രിസ്തു പരിശുദ്ധനായിരിക്കുന്നതുപോലെ തങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാക്കും. ഒരാൾ തെറ്റു ചെയ്യുമ്പോൾ അയാൾ ദൈവത്തിന്റെ ന്യായപ്രമാണം ലംഘിക്കുന്നു. അതെ, നമ്മൾ പാപം ചെയ്യുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് എതിരായി ജീവിക്കുന്നതിന് തുല്യമാണ്. പാപം ഇല്ലാതാക്കുന്നതിനാണ് ക്രിസ്തു വന്നതെന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്തുവിൽ തിന്മ ഇല്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ പാപജീവിതം തുടരില്ല. ഒരുവൻ തെറ്റു ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ ഒരിക്കലും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. പ്രിയ മക്കളെ, തെറ്റായ രീതിയിലേക്ക് നയിക്കുവാൻ ഒരു വ്യക്തിയെയും അനുവദിക്കരുത്. ക്രിസ്തു നീതിമാനാണ്. ക്രിസ്തുവിനെപ്പോലെ നല്ലവനാകണമെങ്കിൽ സത്യമായത് പ്രവർത്തിക്കണം. ആദിമുതലേ പിശാച്ച് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പാപം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവൻ പിശാച്ചിനുള്ളവനാണ്. പിശാച്ചിന്റെ പണികളെ നശിപ്പിക്കുവാനാണ് ദൈവപുത്രൻ വന്നത്. ഒരു വ്യക്തിയെ ദൈവം തന്റെ കുഞ്ഞാക്കുമ്പോൾ അവൻ പാപം ചെയ്യുന്നത് തുടരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം അവന് നൽകിയ പുതുജീവൻ അവനിൽ കുടികൊള്ളുന്നു. അതുകൊണ്ട് അവന് തിന്മ തുടരുന്നതിന് കഴിവില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ ദൈവത്തിന്റെ ഒരു മകനായി മാറി. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളാരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ പിശാചിന്റെ സന്തതികളെയും നമുക്ക് കാണാൻ സാധിക്കും. നീതി ചെയ്യാത്തവർ ദൈവത്തിന്റെ മക്കളല്ല. അതുപോലെ തന്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിന്റെ പൈതലല്ല. നാം പരസ്പരം സ്നേഹിക്കണം എന്നതാണ് നിങ്ങൾ ആദ്യം മുതലേ കേട്ടിട്ടുള്ള ഉപദേശം. കയ്യീനെ പോലാകരുത്. കയ്യീൻ ദുഷ്ടനുള്ളവനാണ്. കയ്യീൻ അവന്റെ സഹോദരനെ കൊന്നു. പക്ഷേ എന്തിനാണ് കയ്യീൻ സഹോദരനെ കൊന്നത്? കയ്യീൻ ചെയ്തത് ദുഷ്ടതയും അവന്റെ സഹോദരൻ ചെയ്ത കാര്യങ്ങൾ നല്ലതുമായിരുന്നു എന്നതാണ് കാരണം. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ ആൾക്കാർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങൾ അതിശയിക്കരുത്. നമുക്കറിയാം നാം മരണത്തെ ഉപേക്ഷിച്ചു ജീവനിലേക്ക് വന്നവരാണെന്ന്. നാം യേശുക്രിസ്തുവിൽ നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇത് നമുക്കറിയാം. സ്നേഹിക്കാത്ത വ്യക്തി ഇപ്പോഴും മരണത്തിലാണ്. തന്റെ സഹോദരനെ വെറുക്കുന്ന ഏവനും കൊലപാതകി ആണ്. ഒരു കൊലയാളിക്കും നിത്യജീവൻ ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഇങ്ങനെയാണ് നാം അറിയുന്നത്. ക്രിസ്തു അവന്റെ ജീവനെ നമുക്കായി തന്നു. അതുകൊണ്ട് നമ്മുടെ ജീവനെ ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കായി നാം നൽകണം. ഒരു വിശ്വാസി അവനാവശ്യമുള്ളവയെല്ലാം ഉണ്ടായിരിക്കാൻ തക്ക സമ്പന്നനെന്ന് വിചാരിക്കുക. തനിക്ക് അത്യാവശ്യമുള്ളതുകൂടി ഇല്ലാത്ത ദരിദ്രനായ തന്റെ സഹോദരനെ അവൻ കാണുന്നു. സമ്പത്തുണ്ടായിട്ടും ദരിദ്രനായ സഹോദരനെ സഹായിക്കാത്ത അവനെന്തു വിശ്വാസി? അപ്പോൾ ആ ഉള്ളവന്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം കാണില്ല. എന്റെ മക്കളെ, നമ്മുടെ സ്നേഹം വെറും വാക്കുകളും പറച്ചിലുകളും ആകരുത്. ഇല്ല, നമ്മുടെ സ്നേഹം യഥാർത്ഥമായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹം വ്യക്തമാക്കുകയും വേണം. അങ്ങനെയാണ് നാം സത്യത്തിലുള്ളവരെന്ന് അറിയുക. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റബോധമുള്ളവരാക്കുമ്പോഴും സമാധാനത്തോടെ ദൈവം മുമ്പാകെ നിൽക്കുവാൻ ഇപ്പോഴും കഴിയുന്നത് എന്തുകൊണ്ട്? ദൈവം നമ്മുടെ ബോധത്തെക്കാൾ അതീതനാണ്. ദൈവത്തിന് എല്ലാം അറിയാം. പ്രിയ സ്നേഹിതരെ, നാം ചെയ്യുന്നത് തെറ്റല്ലെന്ന് നമുക്ക് നിശ്ചയമുണ്ടെങ്കിൽ നമുക്ക് ആത്മധൈര്യത്തോടെ ദൈവത്തിന്റെ അടുക്കൽ വരാൻ കഴിയും. നാം ആവശ്യപ്പെടുന്നത് ദൈവം തരികയും ചെയ്യും. നമുക്ക് ഇത് ലഭിക്കുന്നത് ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതുകൊണ്ടും അവനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുമാണ്. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനുമാണ് ദൈവം നമ്മോട് കൽപ്പിക്കുന്നത്. ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവർ ദൈവത്തിൽ ജീവിക്കുന്നു. ദൈവം അവനിൽ വസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മിൽ കുടികൊള്ളുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ദൈവം നമുക്ക് തന്ന ആത്മാവിനാൽ നമുക്കതറിയാം.